ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സ്നേഹിക്കുകയും എൻ പ്രമാണങ്ങൾ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അജി ഇമാനുവൽ നിങ്ങളെ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുവാനിടയാകുന്നതെങ്കിൽ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളെ കേൾക്കുവാൻ, ഇനി എന്നും കേൾക്കുവാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവ വചനത്തിൽ വേരൂന്നിയ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ഇന്നത്തെ തിരുവചന ചിന്ത, നമ്മൾ അമിത സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിന്തയിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായുള്ള മേഖലകളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ജീവിത ഭാരങ്ങൾ ഞങ്ങളുടെ മേലുയർത്തുന്ന സമ്മർദ്ദങ്ങളെ യഥോചിതം അഭിമുഖീകരിക്കുവാനും അതിനെ മറികടക്കുവാനും ഇന്നത്തെ തിരുവചന ചിന്ത കൊണ്ട് അവിടുന്ന് സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ബോധപൂർവമായോ അറിയാതെയോ ഒരു ശരാശരി വ്യക്തി ഇന്ന് വിവിധ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കുന്നു. ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം, ചിലർക്ക് കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം, ചില സമയങ്ങളിൽ ജോലി സംബന്ധമായിട്ടുള്ളത്. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ കൂടെ ഒരു വ്യക്തി ആ പ്രഷർ കുക്കറിൽ ജീവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമ്മർദ്ദങ്ങളെ അനുഭവിക്കുവാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണോ എന്ന് നമ്മൾ ചിന്തിച്ച് വളരെയധികം വിഷമിക്കാറുമുണ്ട്. ചില സമയങ്ങളിൽ ഇത് അവഗണിക്കുവാൻ നമുക്ക് സാധിക്കുകയുമില്ലല്ലോ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അല്പം പണം നമ്മൾ സ്വരുക്കൂട്ടണ്ടേ? ചില സാധനങ്ങൾ നമ്മുടെ നിത്യ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ഉപയോഗിക്കുവാൻ നമ്മൾ വാങ്ങേണ്ടതില്ലേ? നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതില്ലേ? നമ്മുടെ കുടുംബത്തെ നമ്മൾ പുലർത്തേണ്ടതില്ലേ? അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് ആവശ്യമുള്ളതും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അമിതമായതെന്തും അപകടകരവും ചില സമയങ്ങളിൽ മാരകവുമാണ്. അമിതമായ ചില ഉത്തേജനം, ചില സമയങ്ങളിൽ നമ്മുടെ തിരക്കേറിയ ജീവിതം, വലിയ നഗരങ്ങളിലെ ഗതാഗതം, ചിലപ്പോൾ ശബ്ദമലിനമായ സാഹചര്യം, വീട്ടിലോ സ്കൂളിലോ ജോലിസ്ഥലത്തോ വ്യക്തിഗത മേഖലയിലുള്ള അമിതമായിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ എന്തിനു പറയുന്നു, വസ്ത്രധാരണം പോലും ഗുരുതരമായ സമ്മർദ്ദം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഉത്കണ്ഠ, ചില സമയങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പുതിയ സന്ദർഭത്തെ സാഹചര്യത്തെ ഓർത്തുള്ള ഭയം, അങ്ങനെ നമ്മുടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പരിണിത ഫലം, ചില സമയങ്ങളിൽ നമ്മുടെ രോഗം, നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അമിതമായിട്ടുള്ള സമ്മർദ്ദത്തിൽ നമ്മളായി പോകുകയോ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്ന് അതിൽ നിന്ന് മോചനം നേടണമെന്ന് നമ്മൾ ചിന്തിക്കാറുമുണ്ട്. അതിന് ചില ആളുകൾ ഈ സമ്മർദ്ദത്തെ നേരിടുവാൻ, ചില ആളുകൾ തങ്ങളുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ കണ്ടെത്തുന്നതായിട്ടുള്ള ഉപാധി മദ്യവും പുകയിലയും കാപ്പിയും ചായയുമൊക്കെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തിരിച്ചറിവുള്ള, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാക്കിയ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും കൂടിയാണ്. ജീവിതത്തിൽ നിന്ന് തെറ്റായ സാഹചര്യങ്ങളോ അസന്തുഷ്ടമായ സംഭവങ്ങളോ അമിത സമ്മർദ്ദത്തിന് സാധാരണയായിട്ട് കാരണമാകുന്നു. എളുപ്പത്തിൽ നമുക്കവയെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും ചില നല്ല സമ്മർദ്ദങ്ങളുണ്ട്. ഉദാഹരണത്തിനായിട്ട്, നമ്മൾ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്, ഒരു വ്യക്തിയെ സഹായിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്, അതിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള സമ്മർദ്ദം യഥാർത്ഥത്തിൽ അതൊരു നല്ല സമ്മർദ്ദം എന്ന ഒരു പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമ്മൾ പുതിയ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ചില കാര്യപരിപാടികൾ പൂർത്തീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ഒരു സമ്മർദ്ദമാണ് നൽകുന്നത്. അതായത് നമ്മളെ കുറച്ചുകൂടെ മുന്നോട്ട് നയിക്കുവാൻ, കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമത വരുത്തുന്ന രീതിയിലൊക്കെ നമ്മളെ അത് ആക്കിയെടുക്കുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആത്മീകപരമായിട്ടുള്ള ചില ക്ഷതങ്ങൾ ഏൽക്കുവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു നല്ല സമ്മർദ്ദം തന്നെയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ചില എങ്ങനെയാണ് ഈ സമ്മർദ്ദത്തെ നമുക്ക് ഒഴിവാക്കുവാൻ, അനാവശ്യമായ സമ്മർദ്ദത്തെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുക? ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ഒരു ഗ്ലാസ് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു, ഇതിൽ എത്രമാത്രം വെള്ളം നിറയ്ക്കുവാൻ സാധിക്കും, ഇതിൽ എത്രമാത്രം ഭാരം കൊണ്ടുവരുവാൻ സാധിക്കും? ചില ആളുകൾ പറഞ്ഞു, അതിൽ 20 മില്ലി അല്ലെങ്കിൽ അതിൽ 100 മില്ലി, 200 മില്ലിയോളം നമുക്കതിൽ നിറയ്ക്കുവാൻ സാധിക്കും എന്ന് അവരുത്തരം പറഞ്ഞു. ആ കുട്ടികളോട് അതിൽ ഒരു കുട്ടികളിൽ നിന്ന് ഒരാളെ മുന്നോട്ട് വിളിച്ചിട്ട് അത് അദ്ദേഹം ആ ഗ്ലാസിൽ നിറച്ചിരിക്കുന്ന വെള്ളം കൈകൊണ്ട് പിടിച്ച് നിർത്തുവാൻ പറഞ്ഞു. ആ കുട്ടി കുറച്ചു നേരം പിടിച്ചു. പിന്നീട് അത് അവൻ്റെ കൈ തളർന്നപ്പോൾ അവൻ താഴ്ത്തുവാൻ തുടങ്ങി. ആ കുട്ടികളോടായിട്ട് സാറ് പറഞ്ഞത് അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞ ഈ കാര്യം ഇങ്ങനെയാണ്, ഇതിൽ ഞാൻ 20 മില്ലി നിറച്ചാലും 200 മില്ലി നിറച്ചാലും നിങ്ങൾക്ക് അത് പിടിക്കുവാൻ സാധിക്കും. പക്ഷേ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത് നിങ്ങൾ അത് എത്ര നേരം പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും കൈകാര്യം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഭാരങ്ങളെ നമ്മൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമ്മർദ്ദങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാനും അതിനെ നേരിടുവാനും മറികടക്കുവാനും ഒക്കെ സാധിക്കും. നമ്മൾ നമ്മുടെ ഭാരങ്ങളെ എല്ലാ കാലത്തും ചുമന്നു നടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഈ ഭാരങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ, ഒന്ന് ഒഴിച്ചു വെക്കുവാൻ നമുക്ക് സാധിക്കാതെ വരികയാണെങ്കിലാണ് നമ്മുടെ ജീവിതത്തെ അത് ദുസ്സഹമാക്കുന്നത്. ഭാരം ചുമക്കാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഉത്തരവാദിത്തങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പക്ഷേ എങ്ങനെയാണ് അനാവശ്യമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ നമ്മുടെ മുകളിലേക്ക് വരുന്നതിനെ ഒഴിവാക്കുവാൻ സാധിക്കുക? ചില സമയങ്ങളിൽ ഫലപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും ഫലപ്രദമായ ഒരു രീതി വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത് വിശ്രമിക്കുക എന്നുള്ളതാണ്. വൈദ്യശാസ്ത്രം വിശ്രമത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവവചനത്തിൽ വിശ്രമത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിൽ നിന്നും കൊണ്ടുവരുവാൻ പോകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചൊക്കെ ബൈബിൾ വളരെയധികം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളെ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ നമ്മുടെ ദൈവം തൻ്റെ മക്കൾ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം ആവശ്യമാണെന്നും മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ശബത്ത് എന്ന് പറയുന്ന ഒരു ദിവസം കൂടെ വിശ്രമത്തിനായി ദൈവം ഒരുക്കിയത്. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, 6 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയിലുള്ള സകല സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു, മനുഷ്യരെ അടക്കം. സൃഷ്ടിയെല്ലാം പൂർത്തിയായി, പിന്നെയും ദൈവം ഒരു ദിവസം കൂടി ഒരുക്കി വെച്ചു. അത് വിശ്രമത്തിനു വേണ്ടിയാണ് ദൈവം ഉപയോഗിച്ചത്. ഈ വിശ്രമത്തിൻ്റെ ആവശ്യകതയെ ദൈവം മനസ്സിലാക്കി, നമ്മൾ സാധാരണ വിശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി വിശ്രമത്തിനായി ഒരു ദിവസം തന്നെ മാറ്റിവെക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി 7-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചു. ഈ ദിവസത്തെ ശബത്ത് എന്ന പേരിലാണ് ബൈബിളിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കുക. ബൈബിളിലെ പഴയ നിയമഭാഗത്ത് ആദ്യമായിട്ട് നമുക്ക് ശബത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ദൈവം സസ്യജാലങ്ങളും മൃഗജാലങ്ങളും മനുഷ്യരും ഉൾപ്പെടെ ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ശബത്ത് സ്ഥാപിക്കപ്പെട്ടു. ശബത്തോടുകൂടി സൃഷ്ടി പൂർത്തിയായി. പാപം നമ്മുടെ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശബത്ത് മനുഷ്യർക്കായി ദൈവം ഒരുക്കിവെച്ചു. മാനവരാശിയുടെ പ്രതിനിധികളായി ഈ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ആദാമും ഹവ്വയും ദൈവത്തോടൊപ്പം ശബത്ത് ആഘോഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 2:1-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൗ മെനി മിനിറ്റ്സ് ലെഫ്റ്റ്? ശബത്ത് അഥവാ ആധുനികമായ നാമം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ശനിയാഴ്ച 10 കൽപ്പനകൾ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അതുല്യമായ നിയമസംഹിതയുടെ ഭാഗമാണ്. അവയുടെ സമഗ്രതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമ സംഹിതകളുടെ ഭാഗം കൂടിയായിരുന്നു ശബത്ത്. ശബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം എന്നുള്ള കാര്യത്തെ ദൈവം നമ്മളോട് ആ കൽപ്പനയിൽ തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ഈ കൽപ്പനകളെല്ലാം മനുഷ്യർക്ക് ദൈവം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ എഴുതി കൊടുത്ത ഒരു രൂപത്തിൽ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ശബത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 16:4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ മനുഷ്യരും ഈ ഒരു വിശ്രമ ദിവസത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 56:2 വാക്യം വായിക്കുമ്പോഴാണ്. ശബത്തിനെ അശുദ്ധമാക്കാതെ, അതിനെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം, തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് അത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. ഏതെങ്കിലും ഒരു കൂട്ടരെയോ, ഏതെങ്കിലും ഒരു ജാതിയോ, ഏതെങ്കിലും ഒരു രാഷ്ട്രമോ, ഏതെങ്കിലും ഒരു സംഘമോ മാത്രം ഈ വിശുദ്ധ ശബത്ത് അനുസരിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ പ്രമാണിച്ചാൽ മതിയെന്നോ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ വാക്യം പറയുന്നത് ശബത്തിനെ അശുദ്ധമാകാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യൻ മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. അതല്ലാതെ ഇത് പ്രമാണിക്കുന്ന യഹൂദൻ, ഇത് പ്രമാണിക്കുന്ന ക്രിസ്ത്യൻ, ഇത് പ്രമാണിക്കുന്ന മറ്റ് ഏതെങ്കിലും സംഘങ്ങൾ, ഇവർ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവർ എന്നല്ല, ഇത് പ്രമാണിക്കുന്ന ശബത്ത് പ്രമാണിക്കുന്ന എല്ലാ മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ശബത്ത് അനുഗ്രഹപൂർണമായി നമുക്കായിരിക്കുന്നത്? ഇത് ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ, ലോകത്തിൻ്റെ പുനഃസൃഷ്ടിപ്പ് മുതൽ വരെയും ഉണ്ടായിരിക്കും. യെശയ്യാവിൻ്റെ പ്രവചനം 66:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. താഴേക്ക് വായിക്കുമ്പോൾ, പിന്നെ അമാവാസി തോറും ശബത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും. എവിടെ? പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ. യേശു ഈ ഭൂമി സൃഷ്ടിച്ച സമയത്ത് മനുഷ്യർക്ക് കൊടുത്തിരുന്നതായ ഒരു അനുഗ്രഹം വീണ്ടും മറ്റുള്ളവർക്ക്, ആ തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്, പുതിയ രാജ്യത്ത്, പുതിയ ലോകത്ത് ഒരനുഗ്രഹമായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് ഈ വാക്യത്തിൽ കൂടെ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിച്ചവരെല്ലാവരും യേശുവിൻ്റെ ഈ കൽപ്പനയെ പാലിച്ചവരാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിൻ്റെ പതിവ്, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം, ശീലമെന്ന് പറയുന്നത് ശബത്ത് അത് വേണ്ട പ്രാധാന്യത്തോടുകൂടെ പ്രമാണിക്കുക എന്നുള്ളതായിരുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 വാക്യം വായിക്കുമ്പോൾ, അവൻ പതിവ് പോലെ ശബത്തിൽ ദൈവവചനം സംസാരിക്കുന്ന ദൈവാലയത്തിലേക്ക് കടന്നു വന്നു, ആരാധനയ്ക്കായി കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ അനുയായികളായിരുന്ന വ്യക്തികൾ അവർ ശബത്ത് പാലിച്ചിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ശബത്ത് പാലിച്ചിരുന്നു. യേശു ഒരിക്കലും ഈ കൽപ്പനകൾ മാറ്റുവാൻ ശ്രമിച്ചിട്ടില്ല. ശബത്തടക്കമുള്ള 10 കൽപ്പനകൾ നിരന്തരമായി നമ്മുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ അതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യകത കർത്താവ് കണ്ടതുമില്ല. ഞാനിതെല്ലാം മാറ്റുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, കർത്താവ് പറയുകയാണ് ന്യായ പ്രമാണത്തെക്കുറിച്ച്. ഞാൻ ഒരിക്കലും ഇത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇത് സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ഞാൻ മനുഷ്യർക്കായി ഒരുക്കിയതാണ്. ഈ ഭൂമിയിൽ ഞാനിത് പാലിക്കുന്നതാണ്. വരാൻ പോകുന്ന ഭൂമിയിൽ ഞാൻ ഈ ശബത് തോറും നിങ്ങളുമായി, മനുഷ്യരുമായി, വീണ്ടെടുക്കപ്പെട്ട ജനവുമായി കൂടിച്ചേരുവാൻ അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദ തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിക്കുവാൻ ഞാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശബ്ദ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ധ്യാനമാണ്. അതിലൂടെ നമുക്ക് വിശ്രമവും ദൈവത്തെ ധ്യാനിക്കുവാനുള്ള സമയവും, ഓരോ ദിവസവും നമുക്ക് ധ്യാനിക്കുവാനുള്ള സമയം പോലെയല്ല, നമ്മുടെ ജോലി തിരകൾക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ അല്പസമയം ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുന്നത് പോലെയല്ല, ദൈവത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും സന്തോഷവും ദൈവവുമായിട്ടുള്ള പുതുക്കത്തിൻ്റെ ഒരവസ്ഥയും അനുഭവവും നമുക്ക് അതിലൂടെ സിദ്ധിക്കുവാൻ സാധിക്കും. ഈ ഒരു ദിവസത്തെ മറ്റൊരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റി സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. ഈ അനുഗ്രഹത്തെ വേറെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റി സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ വിശ്രമം, അത് വിശ്രമിച്ചു തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ മുഴുവനായി വ്യാപൃതരാകുന്നത് എളുപ്പമാണ്. എന്നാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിശ്രമം നൽകാൻ നമ്മൾ മറന്നുപോകുന്നു. അർപ്പണബോധമുള്ള നിരവധി നേതാക്കൾ വിശ്രമത്തിനായി സമയം കണ്ടെത്തുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത മാനുഷികമായ തലത്തിൽ പോലും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സ്വയം ഒരു ഇടവേള നമ്മൾ നൽകേണ്ടതുണ്ട്. വിശ്രമം നമ്മുടെ ജീവിതത്തിന് നൽകുന്നതിലൂടെ നമ്മുടെ സമ്മർദ്ദങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ പറ്റും. ജീവിതത്തിൻ്റെ മിക്ക പ്രശ്നങ്ങളും ഒന്ന് അല്പം താമസിപ്പിച്ചാൽ, ഒന്ന് മെല്ലെ ഒന്ന് സമീപിച്ചാൽ നമുക്ക് ശരിയായ രീതിയിൽ കാണാനും ശരിയായ രീതിയിൽ അതിനെ നമുക്ക് മറികടക്കുവാനും നേരിടാനുമൊക്കെ സാധിക്കും. സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സ്വർഗസ്ഥനായ പിതാവേ, ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ എന്നെ തേടി വരുമ്പോൾ എനിക്ക് അങ്ങയിൽ എൻ്റെ ഭാരത്തെ വെക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നുവരട്ടെ. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാനല്ല, അങ്ങയോട് ചേർന്ന് വെക്കുവാൻ എന്നെ സഹായിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, അങ്ങ് എന്നോട് കൂടെയുണ്ട്. എൻ്റെ സമ്മർദ്ദങ്ങളെ, ഭാരങ്ങളെ താങ്ങുവാൻ, എന്നെ പുലർത്തുവാൻ അങ്ങ് കൂടെയുണ്ട് എന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിട്ടുണ്ട്. വിശ്രമിക്കുവാൻ ഞങ്ങൾക്ക് ശബ്ദം നൽകും. ഈ അനുഗ്രഹത്തിൽ യഥോചിതം ഞങ്ങൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമെങ്കിൽ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.